ഇരുന്ന കൽദയ പട്ടണമായി ഊരിലെ ഉരിയാടാത്ത ദൈവങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വാർത്തടിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിക്ക ദേശത്തേക്ക് പോകാം. അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക്, അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഇടത്തേക്ക് വിളിച്ചിറക്കുകയാണ്. വിശ്വാസത്തിന്റെ എടുത്തുചാട്ടമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കണമെങ്കിൽ എടുത്തുചാടാൻ നിനക്ക് തയ്യാറുണ്ടായിരിക്കണം. അജ്ഞാതമായ കാര്യങ്ങളിലേക്ക് ദൈവം വിളിച്ചിറക്കുമ്പോൾ ആശങ്കപ്പെട്ടു നിൽക്കാതെ മുമ്പോട്ട് എടുത്തു ചാടാൻ തയ്യാറുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12:1 ഏഴ് അനുഗ്രഹങ്ങൾ അബ്രഹാമിന് കൊടുക്കുകയാണ്. അതിനകത്തെ അവസാന അനുഗ്രഹമാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മത്തായി തെളിയിക്കുകയാണ് അവൻ അബ്രഹാമിന്റെ പുത്രനാണ്. ഉൽപ്പത്തി 22:2 മോറിയമരയിൽ വെച്ച് ദൈവം അവനോട് പറയുന്നു, നിന്റെ സന്തതി, സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചത്രേ പറഞ്ഞതെന്ന് പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദാനം അബ്രഹാമിന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ശ്രദ്ധിച്ചു കേൾക്കുക, ആർക്കാണ് കൊടുത്തത്? 99 വയസ്സായിട്ടും ഒരു മകരില്ലാത്ത, മക്കളില്ലാത്ത ഒരു മനുഷ്യനോടാണ് പറയുന്നത്. 75 വയസ്സിൽ അവന് മക്കളില്ലെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുമ്പോൾ അവനോടാണ് പറയുന്നത്, നീ ഇറങ്ങി വാ, കൂടാരത്തിന്റെ വെളിയിലോട്ട് വാ, മുകളിലോട്ടൊന്ന് നോക്കിക്കേ, ആ കാണുന്ന നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ കഴിയുമോ? അതുപോലെ നിന്റെ സന്തതിയെ ഞാനാക്കും. വയസ്സ് ഒരുപാട് കഴിഞ്ഞു പോയി, മക്കളുണ്ടാകത്തില്ല, സാറയ്ക്കും മക്കളുണ്ടാകത്തില്ല, പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനം നിന്റെ ബലഹീനതകളെ മാറ്റിത്തരും. ദൈവത്തിന്റെ വാഗ്ദാനം നിന്റെ അസാധ്യതകളെ സാധ്യമാക്കി തരും. എപ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുത്തുന്നത് ഞാൻ പറയാം. നിന്റെ ജീവിതത്തിന്റെ ഡെഡ് എൻഡില്, വഴിയുടെ ഏറ്റവും അവസാനിച്ച് ഇനി ഒരു ചുവട് വെക്കാൻ വഴിയില്ലെന്ന് നീ പറയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുകയാ. എല്ലാ ആശയും അസ്തമിച്ചു എന്ന് നീ പറയുമ്പോൾ ദൈവത്തിന്റെ വഴി നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നുമില്ലാത്തവനോട് പറയുകയാണ്, മക്കളില്ലാത്തവനോട് പറയുകയാണ്, നിനക്ക് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാമോ? എണ്ണാമെങ്കിൽ എണ്ണുക. ഇതുപോലെ നിന്റെ സന്തതിയനാക്കി തരും. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടാ. ശരീരത്തിലോട്ട് നോക്കിയാൽ ശരീരം ബലഹീനമാണ്, നടക്കത്തില്ല. ആരോഗ്യശാസ്ത്രം അനുസരിച്ചോ മെഡിക്കൽ സയൻസ് അനുസരിച്ചോ ഇംപോസിബിൾ. പക്ഷെ വിശ്വാസം നീ കാണണം, ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുന്നു നീ കാണണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റാൻ പോകുന്നു നീ കാണണം. അസാധ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇത് കഴിയത്തില്ല, നമ്മൾ നിരാശപ്പെട്ട് നീ കഴിയരുത്. നീ വിശ്വാസത്താൽ നോക്കിക്കൊണ്ട് പറയണം, ഇതുപോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം വേർതിരിച്ചു തരും. എന്റെ സഭ നിറച്ച ആത്മാക്കളെ ദൈവം നൽകിത്തരും. ഞാൻ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ അത്ഭുത സൗഖ്യം ദൈവം നൽകും. ഞാൻ ഉള്ളം കാൽ ചവിട്ടുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തും. കൈയുയർത്തി അവകാശം പറയുന്ന ദേശങ്ങളില ദൈവത്തിന്റെ ഉണർവ് ദൈവം അയക്കും. മൂന്നാമത്തെ വാഗ്ദാനം ദാവീദിനാണ്. ദാവീദിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി, അബ്രഹാമിന്റെ സന്തതി, ദാവീദിന്റെ സന്തതി. സിംഹാസനത്തിലിരിക്കുവാൻ ദാവീദിനോടൊരു സന്തതിയെ ദൈവം വാഗ്ദാനം ചെയ്തു. ദാവീദ് പുത്രൻ, അതായിരുന്നു യഹൂദന്മാർ കാത്തിരുന്ന മശിഹ, അതവന്റെ ടൈറ്റിൽ ആയിരുന്നു. 17 പ്രാവശ്യം പുതിയ വാക്യങ്ങളിൽ ദാവീദ് പുത്രൻ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദാവീദ് പുത്രൻ, ദാവീദ് പുത്ര, എന്നോട് കണ്ണ് തോന്നേണമേ. വഴിയിലിരുന്ന ഭിക്ഷക്കാരനായി കുരുടൻ വിളിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം ദാവീദ് പുത്രൻ വരുമ്പോൾ വിടുതലുണ്ട്. ദാവീദ് പുത്രനാണ് മശിഹ. ദാവീദ് പുത്രൻ വരുമ്പോൾ അത്ഭുതം നടക്കും. മത്തായിയുടെ സുവിശേഷം 9 കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. വിടുതലിന് വേണ്ടി വന്നൊരു സ്ത്രീ, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾക്ക് ദീനം കൂടി കിടക്കുന്നു, ICU ലൈഫ് സപ്പോർട്ടിൽ കിടക്കുകയാണ്, ഏത് നിമിഷം മരിച്ചു പോകാം. യേശുവിനെ വന്ന് വിളിച്ചു. യേശു വളരെ പെട്ടെന്ന് തിടുക്കത്തിലെ പ്രമാണിയുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പുറകെ വന്നിരിക്കുന്ന ആ സ്ത്രീ ആരാണ്? 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീ. അവളുടെ പേരെഴുതിയിട്ടില്ല സുവിശേഷത്തിൽ, എന്നാൽ പ്രമാണിയുടെ പേരെഴുതി. അന്നും അങ്ങനെ പ്രമാണിയുടെ പേര് പുറത്തു വരും, യായിറോസ്. എന്നാൽ ഈ സ്ത്രീയുടെ പേരെഴുതിയിട്ടില്ല. ഈ സ്ത്രീയെ നമ്മളെല്ലാവരും അറിയുന്ന രക്തസ്രവക്കാരി സ്ത്രീ എന്ന, അതവളുടെ പ്രശ്നത്തിൻ്റെ പേരാണ്, അവളുടെ പേരല്ല. രക്തസ്രവക്കാരി എന്ന് പറഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി പോയി. അവളുടെ പേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. 12 കൊല്ലമായി അവൾ ഏറിയോന്ന് സഹിച്ചു, വൈദ്യന്മാരുടെ അടുക്കൽ മുതലെല്ലാം കൊടുത്തു. അവൾക്ക് ആരോഗ്യം മാത്രമല്ല നഷ്ടപ്പെട്ടത്, അവളുടെ പണവും പോയി, അവളുടെ ഐഡന്റിറ്റി പോയി. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് രക്തസ്രവക്കാരി അശുദ്ധയായതുകൊണ്ട് അവളെ ആർക്കും തൊടാനൊക്കത്തില്ല, അടുത്താർക്കും വരാനൊക്കത്തില്ല. അവൾ ഉപയോഗിക്കുന്ന കിടക്കയിൽ ആർക്കും ഇരിക്കാനൊക്കത്തില്ല, അവളിരുന്ന ഇരിപ്പിടത്തിൽ ആരെങ്കിലും ഇരിക്കാനൊക്കത്തില്ല. ഇരുന്നാൽ അവരശുദ്ധരായി തീരും, ആളുകളെല്ലാം മാറി, അവളുടെ എല്ലാ ജീവിതവും പോയി, കുടുംബജീവിതവും പോയി, സകലവും തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. 12 കൊല്ലമായി ബ്ലഡ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവൾക്ക് അസുഖം തുടങ്ങിയ സമയത്താണ് യായിറോസിൻ്റെ വീട്ടിൽ ഈ യായിറോസിൻ്റെ മകൾ ജനിച്ചത്. അവൾക്കിപ്പോൾ 12 വയസ്സ്. ഇവളിപ്പോൾ 12 വർഷമായിട്ട് രോഗി. യേശു പോകുന്നത് യായിറോസിൻ്റെ വീട്ടിലൊക്കെ, പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക്. സാധാരണ യേശു അസുഖമായി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ അങ്ങോട്ട് ചെന്നാണ് അവരെ സൗഖ്യമാക്കുന്നത്. കൂനിയായ സ്ത്രീ എഴുന്നേപ്പിച്ചു നിർത്തി, കൈവരണ്ട മനുഷ്യൻ എഴുന്നേപ്പിച്ചു നിർത്തി. യേശു അങ്ങോട്ട് ചെന്നു, ആ ബസ് ചെയ്ത കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനോട് അങ്ങോട്ട് ഇന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഈ സ്ത്രീയുടെ അടുക്കലേക്ക് യേശു വന്നില്ല, അവൾ യേശുവിൻ്റെ പുറകെ ചെല്ലുക. ഇന്ന് ആ വിശ്വബോധം നിന്റെ അകത്തുണ്ടെങ്കിൽ പുറകെ ചെന്ന് നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. അവൾ തീരുമാനിച്ചു. എന്തായിരുന്നു? അവൾ ആരോട് പറഞ്ഞു? കൂട്ടുകാരുണ്ടോ? ഇല്ല. ബൈബിൾ പറയുന്നു അവൾ തന്നോട് തന്നെ പറഞ്ഞു, തന്നെത്താൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും, യേശുവിൻ്റെ പുറകെ ചെല്ലും, അവൻ്റെ വസ്ത്രത്തെ ഞാൻ തൊടും, തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നടക്കുക. കൂടെ ആരോട് പറയാന്? വേറെ ആരോടും പറയാനൊക്കത്തില്ല. ആരും കൂട്ടുകാരില്ല, എല്ലാവരും അശുദ്ധിയായിട്ട് ഇട്ടേച്ചു പോയേക്കുക. 12 കൊല്ലമായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവളൊരു ഡിസിഷൻ എടുത്തു. ഇതെങ്ങനെയാ? DVD കേട്ടെടുത്തതാണോ? പ്രസംഗം കേട്ടെടുത്തതാണോ? ഏതെങ്കിലും ഉണർവ് യോഗത്തിൽ പോയി ഇവൾ പഠിച്ചതാണോ? വിശ്വാസം എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി എന്നറിയത്തില്ല. അവളുടെ അകത്ത് ഏതായാലും വിശ്വാസമുണ്ടായി. അവൾ തീരുമാനിച്ചു, ചെന്ന് തൊട്ടാൽ എനിക്ക് വിടുതല്. എൻ്റെ പേരാരും അറിയണ്ട, എന്നെ ആരും അറിയണ്ട, ഞാൻ യേശുവിനടുത്ത് നിന്ന് സംസാരിക്കാനേ പോകുന്നില്ല, എനിക്ക് അസുഖമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പോകുന്നില്ല. പതുക്കെ ആരും അറിയാതെ എന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഇന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ അകത്ത് നീ തീരുമാനിച്ചു, ദൈവസനയിൽ ചെന്നാൽ എനിക്കിന്ന് വിടുതലുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, സ്വർഗം അത് കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പന്തലിന്റെ കീഴിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള യേശു ക്രിസ്തു, ചെറുപ്പക്കാരനായ യേശു ക്രിസ്തു 30 വയസ്സിൽ 33 വയസ്സിന് 10-ഓ 32-ഓ വയസ്സുള്ള സമയത്ത് വളരെ സ്പീഡില് അത്യാസനയായി മരിക്കാൻ കിടക്കുന്ന ആ യായിറോസിന്റെ മകളുടെ അടുക്കലേക്ക് നടന്നു പോകുമ്പോൾ എത്ര വേഗതയിലാണ് പോകുന്നത്, എത്ര ഉന്മേഷത്തിലാണ് പോകുന്നത്, എത്ര ഉത്സാഹത്തിലാണ് പോകുന്നത്, എത്ര സ്പീഡിലാണ് പോകുന്നത്. ഇവളോ, ഇവള് 12 കൊല്ലമായിട്ട് ബ്ലഡ് നഷ്ടപ്പെട്ട് ശരീരം ബലഹീനമായി രോഗിയായി. ആളുകൾ തിരിച്ചറിയാൻ പാടില്ല അവളെ. തിരിച്ചറിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ ഓടിച്ചു വിടും. അതുകൊണ്ട് പേടിച്ചാണ് ചെല്ലുന്നത്. യേശു മുമ്പോട്ട് സ്പീഡ് നടക്കുന്നു. ഇവള് പുറകെ ചെല്ലുന്ന എങ്ങനെ? വസ്ത്രത്തിനെ തൊങ്ങലെ തൊടണം. തൊങ്ങൽ എവിടാ? അങ്കിയുടെ താഴത്തെ ഏറ്റവും അവിടെ തൊടണമെങ്കിൽ മുട്ട നീന്തി ചെല്ലാനൊക്കത്തുള്ളൂ. നടന്നു പോകുന്ന യേശുവിൻ്റെ അടുത്ത് ഒപ്പം ചെല്ലാൻ ഇവൾക്ക് ഒക്കുമോ? ചെറുപ്പക്കാരനായ യേശു വേഗതയിൽ നടന്നു പോകുമ്പോൾ ഇവൾക്ക് ചെല്ലാൻ ഒക്കുമോ? ഇവൾ നീന്തി വരുമ്പോഴത്തേക്ക് പുരുഷാരനിമിത്തം ചെല്ലാൻ ഒക്കുമോ? അകത്തെ വിശ്വാസം ശക്തിയായിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ അവൾ കാണത്തില്ല, ദൂരം അവൾ കാണത്തില്ല. യേശുവിൻ്റെ ഒപ്പം അവളെത്തി. അവൾ അവിടേക്ക് നീന്തി നീന്തി ചെന്നു. എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും ഇന്ന് രാത്രി നിന്റെ ഹൃദയം കൊണ്ട് യേശുവിൻ്റെ ഒപ്പം എത്താൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി വിടുതലുണ്ട്, ഇന്ന് രാത്രി അത്ഭുതമുണ്ട്, ഇന്ന് രാത്രി നീ വന്നത് എന്തിനാണോ അത് സാധിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പുത്രൻ അഭിഷേകം നിന്റെ മേൽ ദൈവം പകരുവാൻ പോകുന്നു. കിടക്കുന്നു. അതിശക്തമായി നീ കത്തി ജ്വലിക്കേണ്ടതിന് ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അവളപ്പോ പത്തി എത്തിയിട്ട് യേശുവിനെ തൊട്ടോ, യേശുവിനെ തൊട്ടോ? യേശുവിനെ തൊട്ടില്ല, യേശുവിന്റെ ഉടുപ്പെ തൊട്ടു. യേശുവിനെ തൊട്ടില്ല, യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. യേശുവിനെ തൊട്ടിരുന്ന യേശുവിന്റെ വസ്ത്രത്തെ അവൾ തൊട്ടു. പക്ഷെ വിശ്വാസം അത്രയും ശക്തമായിരുന്നോണ്ട് യേശുവിന്റെ ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു. അവളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയല്ല, അവളുടെ തലയിൽ കൈവച്ചിരിക്കുകയല്ല, പുറകെ ചെന്ന് പാത്തും പതുങ്ങി മുട്ടെ നീന്തി ചെന്ന് വസ്ത്രത്തിന്റെ താഴത്തെ വെളുമ്പിലേക്ക് തൊട്ട ഉടനെ ശക്തി പുറപ്പെട്ടു. തൽക്ഷണം അവൾക്ക് സൗഖ്യമുണ്ടായി. എന്ത് പഴക്കമുണ്ട്? അത് രോഗത്തിന് 12 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. കൂനിയായ സ്ത്രീ അവൾക്ക് സൗഖ്യം കൊടുത്തു. എന്ത് പഴക്കമുണ്ടായിരുന്നു? 18 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. കുളക്കടവിൽ കിടന്ന മനുഷ്യന് എന്ത് പഴക്കമുണ്ടായിരുന്നു? 38 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. പഴകിക്കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കാൻ തീർന്നു പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിക്കത്തേ ഉള്ളൂ, ഇനി ഒരു വ്യത്യാസമില്ല. 12 കൊല്ലമായില്ലേ, ഇനി എങ്ങനെ ശരിയാകാനാ? 18 കൊല്ലമായില്ലേ, ഇനി എങ്ങനെ കൂന മാറാനാ? 38 കൊല്ലമായില്ലേ, എങ്ങനെ സൗഖ്യം വരാനാ? നീ എഴുതി തള്ളിയിരിക്കുന്ന വിഷയമുണ്ടല്ലോ, നടക്കുകയെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയമുണ്ടല്ലോ, അവിടെയാണ് കർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത്. അവൻ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ വിടുവിപ്പാൻ വന്നവനാണ്. അന്ന് യെരൂശലേമിൽ മാത്രമല്ല, ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്തവൻ വന്നിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടി വരുന്ന യോഗത്തിന് നടുക്ക് മാത്രമല്ല അവനുള്ളത്. നീ പെരയ്ക്കകത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. നീ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. എവിടെയും എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അതാണ് വാഗ്ദാനം. അതുകൊണ്ട് അവന്റെ പേര് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പാപിയായ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ പുറത്തിറക്കിയ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടുണ്ട്. ഇന്ന് രാത്രി നിന്റെ അരികിൽ നിൽപ്പുണ്ട്. നിനക്ക് കൈനീട്ടി തൊടാൻ കഴിയും. രക്തസ്രവക്കാരിയായ സ്ത്രീയെ, അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചില്ല, അവൾ ആത്മാവിൽ നിറഞ്ഞില്ല, അവളൊന്ന് തൊട്ടതേയുള്ളൂ, ഒന്ന് തൊട്ടതേയുള്ളൂ. നിന്റെ ഹൃദയം കൊണ്ട് ഇന്നൊന്ന് തൊടാമോ, ഇന്നൊന്ന് സ്പർശിക്കാമോ? അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും. 12 വയസ്സുകാരി മരിച്ചുപോയി. എന്താ കാര്യം? യേശു എല്ലാം താമസിച്ചു പോയി. പക്ഷേ 12 വർഷമായിട്ട് പ്രശ്നം സഹിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് ജീവൻ കിട്ടി. ഒരിടത്ത് ജീവൻ കിട്ടിയപ്പോൾ മറ്റേ സ്ഥലത്ത് മരണമുണ്ടായി. പക്ഷേ അവിടെ യേശു ചെന്ന് അവളെ ഉയർപ്പിച്ചു. നിന്റെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും വിടുതൽ യേശുവിൻ്റെ പക്കലുണ്ട്. നിന്റെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആണിപ്പാളിലെ കൈ നീട്ടി ഇന്നവൻ നിന്നെ തൊടുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായ ഒരു മകളെ, മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് BC 700 ആണ്. പ്രസവ സമയമായപ്പോൾ നസ്രേത്തിലാണ് മറിയ. നസ്രേത്തിൽ നിന്ന് 4 ദിവസം യാത്ര ചെയ്താലേ ബേത്ലഹേമിൽ വരത്തുള്ളൂ. നീയോ ബേത്ലഹേമെ ഫ്രാത്തെ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തിൻ്റെ അധിപതിയായിരിക്കണം, എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രവചനം ഇതാ, ഏകദേശം 16 വയസ്സ് പ്രായം കാണും മേരിക്കപ്പോൾ. 16 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ഈ പെൺകുട്ടിയും കൊണ്ട് യോസഫ് ഒരിക്കലും യാത്ര ചെയ്യത്തില്ല. പക്ഷേ പ്രവചനം ബേത്ലഹേമിൽ പിറക്കണം. താമസിക്കുന്നത് നസ്രത്തിൽ, 4 ദിവസത്തെ വഴി അകലത്തിൽ. പ്രവചനം നിറവേറുമോ? യോസഫ് പോകുമോ മറിയയും കൊണ്ട്? പോകാനുള്ള സാഹചര്യമില്ല, പോകാൻ ഒക്കത്തില്ല. കുന്തുകളും മലകളുമാണ്, ദുർഘടമായ മേടുകളാണ്, അതുവഴി പോകയില്ല. പക്ഷേ അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഓഗസ്റ്റസ് ചക്രവർത്തിയാണ്. ജൂലിയസ് സീസർ മരിച്ചു കഴിഞ്ഞ് ഒക്ടോവിയൻ ഭരണമേറ്റെടുത്തു. ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ടു, അഗസ്റ്റസ്. അദ്ദേഹമാണ് സീസർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. സീസർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച അഗസ്റ്റസ് സീസർ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ലോകമെങ്ങുമുള്ള ആളുകൾ പേർ വഴി ചേർത്തണം. കൽപ്പനയിട്ടു, റോമിൽ നിന്ന് കൽപ്പനയിട്ടു. റോമൻ സീസർ കൽപ്പനയിട്ടാൽ പ്രജകൾ മുഴുവൻ അനുസരിക്കണം. ഇരുമ്പ് ഭരണമാണ്, പട്ടാളത്തെ കൊണ്ട് ഭരിക്കുകയാണ്, ജീവൻ നഷ്ടപ്പെടും. സെൻസസ് എടുക്കണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പിതൃനഗരത്തിൽ ചെല്ലണം, അവർ ജനിച്ച സ്ഥലത്ത് ചെല്ലണം, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം സെൻസസിൽ പേര് വരും. ചക്രവർത്തിയുടെ കൽപ്പന ഉള്ളത് കൊണ്ട് യോസഫി വയ്യാത്ത മറിയയും കൂട്ടിക്കൊണ്ട് പോവുക. 4 ദിവസത്തെ വഴി ദൂരം ചെന്ന് ബേത്ലഹേമിൽ ചെന്നപ്പോൾ അവൾ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞോണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം പറഞ്ഞൊരു പ്രവചനം നിറവേറുവാൻ, ദൈവം പറഞ്ഞൊരു ദൂത് നിറവേറുവാൻ സാഹചര്യങ്ങളില്ല എങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, ലോകം ഭരിക്കുന്ന ചക്രവർത്തിയുടെ മനസ്സ് പിടിച്ച് തിരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് ദൈവം. അവൻ പറയുന്ന ഒരു വാഗ്ദാനവും വേസ്റ്റായി പോകത്തില്ല. ദൈവം നിനക്ക് ഏതെങ്കിലും ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ഏതെങ്കിലും വാഗ്ദത്വം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ഏതെങ്കിലും പ്രോമിസ് തന്നിട്ടുണ്ടേ എങ്കിൽ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അത് നിറവേറാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എങ്കിലും ദൈവം സാഹചര്യങ്ങളെ പിടിച്ച് തിരിച്ച് അതിനെ നിറവേറ്റിയിരിക്കും. ദൈവം നിന്നോട് പറഞ്ഞ ഒരു പ്രോമിസും വേസ്റ്റായി പോകത്തില്ല. ദൈവം നിന്നോട് പറഞ്ഞ ഒരു വാഗ്ദാനവും വൃഥാവായി പോകത്തില്ല. എത്രവർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ കൈകളിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഇതാ ദൈവത്തിൻ്റെ ദൂത്, ഈ വർഷം നിനക്ക് ജയത്തിൻ്റെ വർഷമാണ്. അവരെൻ്റെ ജയക്കൊടി നിന്റെ വീടിൻ്റെ മുകളില്, ജയത്തിൻ്റെ കൊടി ഉയർത്തുന്ന വർഷമാണിത്. നീ തലയും കുടിച്ച് നടന്നത് മതി, നീ തോറ്റവനെ പോലെ നടന്നത് മതി, നീ പരാതിപ്പെട്ട് നടന്നത് മതി, അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിന്റെ തലയെ ഉയർത്തുന്നു, ദൈവം നിന്റെ കയ്യിൽ ജയത്തിൻ്റെ കൊടി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ജയത്തിൻ്റെ കൊടിയും കൊണ്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് രാത്രി നീ ജയാളിയായ പോകാവുള്ളൂ. നിന്റെ മനസ്സിൽ നീ തോൽവി ഏറ്റെടുക്കല്ല, നിന്റെ മനസ്സിൽ നീ താഴ്ച ഏറ്റെടുക്കല്ല, നിന്റെ മനസ്സിൽ കർത്താവ് നിനക്ക് ജയം തന്നിരിക്കുന്നു എന്നത് ഓർത്തുകൊള്ളുക. വിശ്വാസത്താൽ ജയക്കൊടി ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. അവന്റെ വിടുതൽ പുറപ്പെട്ടിരിക്കുന്നു, അവന്റെ അത്ഭുതം പുറപ്പെട്ടിരിക്കുന്നു, അവന്റെ രോഗശാന്തി പുറപ്പെട്ടിരിക്കുന്നു. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ മനുഷ്യരീരത്തിൽ അയച്ച് നിന്റെ നാഡിഞരമ്പുകളിൽ, അസ്ഥി പഞ്ചരങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ പോരാടി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളെ തകർത്ത് അത്ഭുത സൗഖ്യം എന്ന് രാത്രി അവൻ കൽപ്പിക്കുന്നു. എന്ന് രാത്രി രോഗശാന്തിയുടെ കൃപ ഈ പന്തലിന്റെ കീഴിൽ വ്യാപരിക്കുന്നു. എന്ന് രാത്രി ദൈവത്തിന്റെ തേജസ്സിന്റെ മഴ ഈ പന്തലിന്റെ കീഴിൽ പെയ്തിറങ്ങുന്നു. എന്ന് രാത്രി നിന്റെ വിടുതൽ ഏറ്റെടുത്തുകൊള്ളുക. എന്ന് രാത്രി നിന്റെ അത്ഭുതം ഏറ്റെടുത്തുകൊള്ളുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് രാത്രി ദൈവം നിനക്ക് അയച്ചിരിക്കുന്നു. We praise you, Lord. We thank you, Lord. We worship you, Lord. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അരികിൽ അവൻ നിപ്പുണ്ട്, ആണിപ്പാളിലെ കൈ നീട്ടി നിന്റെ അടുത്ത് അവൻ നിപ്പുണ്ട്, നിന്നെ അവൻ കരനീട്ടി തൊടുന്നു. ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കി അടിത്തറകളെ മാന്തിമറിയിക്കുന്നു. നിനക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ ലജ്ജിച്ച് പോകത്തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതം ഈ രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ശത്രുവിന്റെ തലയെ തകർക്കുന്നവൻ ശത്രുവിനെ ചവിട്ടി മെതിക്കും. ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, നിന്റെ കാൽക്കീഴെ ശത്രുവിനെ ചതച്ചു കൊള്ളുക. നിനക്ക് വിരോധമായി പോരാടുന്ന സകല ശക്തികളുടെ മേലും ഇന്ന് രാത്രി നീ ജയമെടുത്തു കൊള്ളുക. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, നിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, നിന്റെ ചങ്ങലുകൾ തകർന്നു പോകട്ടെ. യേശു യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷേകം നിന്റെ മുഖത്തെ തകർക്കുന്നു, അഭിഷേകം നിന്റെ ബന്ധനങ്ങളെ തകർക്കുന്നു. ഇന്ന് രാത്രി നീ വിടുതലെടുത്ത് ഇവിടുന്ന് പോകാവുള്ളൂ. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി നീട്ടുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കൊടികൾ ഉയർത്തി യേശുവിനെ ഹോശന്ന വിളിക്കുന്നു. ദൈവം നിന്റെ സഭയെ പ്രാർത്ഥനാ ഗോപുരമാക്കി മാറ്റുന്നു. ദൈവം നിന്റെ വീടിനെ പ്രാർത്ഥനാ ഗോപുരമാക്കി മാറ്റുന്നു. നിന്റെ വീട്ടിൽ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്നു. നിന്നെ ദൈവം അത്ഭുതത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്നു. ഈ തലമുറയിൽ ഒരഗ്നി കഷണമാക്കി ദൈവം നിന്നെ തീർക്കുന്നു. നിന്നെ മാത്രമല്ല നിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി അവൻ ഉപയോഗിപ്പാൻ പോകുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്നെ നിരക്കുള്ള സകലത്തെയും വലയം ചെയ്യുന്നു. ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളും ഇന്ന് രാത്രി കെട്ടുപോകട്ടെ. അവന്റെ എല്ലാ അഗ്നി ജ്വാലകളെ ഇന്ന് രാത്രി ചവിട്ടി മെതിക്കുക. നീ ജയത്തിന്റെ കൊടി ഉയർത്തുക, നീ ജയത്തിന്റെ ആരവം ഉയർത്തുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, ഞങ്ങളെ എങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളെങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് പിതാവേ. ഇന്ന് രാത്രി ആഗ്രഹത്തോട് ആവശ്യബോധത്തോട് വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തെ അവിടുന്ന് കാണുന്നല്ലോ. എന്താവശ്യവുമായി അവിടുത്തെ സന്നിൽ ഇന്ന് രാത്രി അവർ വന്നിരിക്കുന്നു. ശക്തി നിങ്ങൾ നിന്ന് പുറപ്പെടട്ടെ, ശക്തി നിങ്ങൾ നിന്ന് പുറപ്പെടട്ടെ. ശക്തി പുറപ്പെട്ട് ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതലുണ്ടാകട്ടെ. ഇന്ന് രാത്രി അവർ ജയാളികളായി തീരുവാനിടയാക്കണമേ. ഐ പി സി സഭയെ അവിടുന്ന് 2013 അതിശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് അവിടുത്തെ ദാസനിൽ കൂടെ കേൾപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അവിടുത്തെ ശുദ്ധീകരണത്തിൻ്റെ ആ വലിയ ചാട്ടവാറുകൾ കർത്താവെ അവിടുത്തെ സഭയിൽ വെളിപ്പെട്ടിട്ട് വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാൻ, എല്ലാവരും വിടുതൽ പ്രാപിപ്പാൻ, എല്ലാവരും മുഴങ്കാലിരുന്ന് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.